ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഗാന്ധി എന്ന കവിതയിൽ വി മധുസൂദനൻ നായർ ആരാണ് ഗാന്ധി എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ എന്ന് അടുത്ത വരിയിൽ ഉത്തരം പറയുന്നുമുണ്ട്. താൻ തീർത്ത വറചട്ടിയിൽ വീണ് താനേ പുകഞ്ഞവനെന്നും വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോനെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ ഒരിടത്ത് കവി ചോദിക്കുന്നു, ഗാന്ധി ഒരു കനവായിരുന്നു അതോ കഥയായിരുന്നു എന്ന്. എന്റെ ഗാന്ധി എന്ന കവിതയിൽ റഫീഖ് അഹമ്മദ് എഴുതുന്നത്, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വ ദുശക്തിയെ ഖാദി നൂലിനാൽ തളച്ചുള്ളവനാവാം ഗാന്ധി. സോദര രക്തം പാനം ചെയ്ത് ചീർക്കുവാൻ പോരും ഭീകര മതപ്രാന്തിൻ ഔഷധമാം ഗാന്ധി എന്ന് എഴുതുന്നുണ്ട്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതിയിൽ കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ഗാന്ധി എന്ന ഏകാന്ത പഥികനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ശ്രദ്ധാപൂർവം കഴുകി വെളുപ്പിച്ച കൃത്രിമ ദന്തങ്ങളും ലോകത്തെ നോക്കിക്കാണാൻ പതിവായി തന്നെ സഹായിക്കുന്ന കണ്ണടയും ധരിച്ച് കഷ്ടിച്ച് 5 ഉയരവും 114 റാത്തൽ തൂക്കവുമുള്ള ഒരു ചെറിയ മനുഷ്യൻ. പക്ഷേ ഈ ചെറിയ കുറിയ മനുഷ്യൻ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന് തീരാ തലവേദന സൃഷ്ടിച്ചിരുന്നു. വാർധയിലെ മകൻവാടി മ്യൂസിയത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ നിന്ന് 8 ദൂരത്തുള്ള സേവാഗ് എന്ന കുഗ്രാമത്തിൽ ഒരാശ്രമമുണ്ട്, സേവാഗ്രാം. അവിടെ ഗാന്ധിജി താമസിച്ചിരുന്ന കുടിലിൽ ഒരു പഴയ ഇനം ടെലിഫോൺ ചില്ലുകൂട്ടിൽ അടച്ചുവച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് അധികാരികൾ തന്നെ സ്ഥാപിച്ചതാണത്. ഇന്ത്യയിൽ എന്ത് തീരുമാനിക്കണമെങ്കിലും ഗാന്ധി വേണമായിരുന്നു, അദ്ദേഹമാണെങ്കിൽ ഈ കാട്ടുപ്രദേശത്തും. അങ്ങനെ ഗതികെട്ട് ബ്രിട്ടീഷുകാർ തന്നെ വച്ചുകൊടുത്തതാണ് ആ യന്ത്രം എന്ന് അവിടുത്തെ സൂക്ഷിപ്പുകാർ സന്ദർശകർക്ക് വിവരിച്ചു കൊടുക്കാറുമുണ്ട്. ആരാണ് ഗാന്ധി എന്ന് ഇന്ന് നമുക്ക് മാത്രമേ സംശയമുള്ളൂ. അന്ന് ഇന്ത്യയെ മുച്ചൂടും മുടിച്ചു ഭരിച്ച ബ്രിട്ടീഷുകാർക്ക് ഗാന്ധി ആരായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുട്ടികൾ ചിന്തിക്കുമായിരിക്കും, ഒറ്റ മുണ്ടെടുത്ത് വടിയൂന്നി 5.5 മാത്രം ഉയരമുള്ള ഈ മനുഷ്യൻ എങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ മുന്നിൽ നിന്നു എന്ന്. ഒരു അതിമാനുഷിക ശക്തിയും കാഴ്ചയിലില്ലാത്ത ഈ മനുഷ്യനെ നോക്കി കനവായിരുന്നോ അതോ കഥയായിരുന്നോ ഗാന്ധി എന്ന് ചോദിക്കുക തന്നെ ചെയ്യും. അർദ്ധനഗ്നനായ ഗാന്ധിയെ മാത്രമേ പുതുതലമുറ കാണുന്നുള്ളൂ. എന്തുകൊണ്ട് അർദ്ധനഗ്നനായി എന്നറിയാൻ താൽപര്യം കാണിക്കുമ്പോഴാണ് അതിമാനുഷികനായിരുന്നില്ല മറിച്ച് യഥാർത്ഥ മനുഷ്യനായിരുന്നു ഗാന്ധി എന്ന് ബോധ്യം വരുന്നത്. ഇന്ന് സെപ്റ്റംബർ 22, 100 മുമ്പ് 1922 സെപ്റ്റംബർ 22 തന്റെ വേഷമാറ്റം സംബന്ധിച്ച് ഗാന്ധിജി ഒരു പ്രസ്താവന ഇറക്കി. അതായത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ അർദ്ധനഗ്ന രൂപത്തിന് ഒരു കാരണമുണ്ട്. തമിഴ്നാട്ടിലെ മധുരയിൽ വച്ചാണ് ഗാന്ധിജി ഈ തീരുമാനമെടുത്തത്. ഗാന്ധിജി തന്നെ പിന്നീട് എഴുതി, ഓൺ ദ വേ ഐ സോ ഇൻ അവർ കമ്പാർട്ട്മെന്റ് ക്രൗഡ്സ് ദാറ്റ് വെയർ ഹോളി അൺകൺസേൺഡ് വിത്ത് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, വി ആർ പുവർ ടു ബൈ ഖാദി ആൻഡ് ഇറ്റ് ഈസ് സോ ഡിയർ എന്ന്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഡയറക്ടറായ എം സുരേഷ് ബാബു മാതൃഭൂമി പത്രത്തിൽ അർദ്ധനഗ്നനായ ഗാന്ധിജിയുടെ 100 രേഖപ്പെടുത്തിക്കൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. ഉടൽ എന്ന പ്രതീകം എന്നാണ് അതിന് തലക്കെട്ടിട്ടിരിക്കുന്നത്. തന്റെ വസ്ത്രമാറ്റം സംബന്ധിച്ച് ഗാന്ധിജി പുറപ്പെടുവിച്ച പ്രസ്താവന ഇങ്ങനെ എഴുതുന്നു, കുറഞ്ഞ പക്ഷം അടുത്ത ഒക്ടോബർ വരെയെങ്കിലും എന്റെ തലപ്പാവും മേൽവസ്ത്രവും ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അരമറയ്ക്കാവുന്ന ഒറ്റ മുണ്ടുകൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ദേഹം മൂടാൻ ഒരു പുതപ്പ് ഉപയോഗിക്കുന്നതാണ്. ഇത്തരമൊരു മാറ്റം സ്വീകരിക്കാൻ കാരണം ഞാൻ സ്വന്തം ജീവിതത്തിൽ പിന്തുടരാത്ത ഒരു കാര്യവും മറ്റുള്ളവരെ ഉപദേശിക്കാറില്ല എന്നതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ത്യാഗം ഒരു ദുഃഖാചരണത്തിന്റെ സൂചന കൂടിയാണ്. നമ്മൾ വളരെയധികം ദുഃഖിതരാണ്, കാരണം സ്വരാജ് കരസ്ഥമാക്കാൻ കഴിയാതെ ഈ വർഷം കടന്നു പോവുകയാണ്. തന്റെ വസ്ത്രമാറ്റം പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതത്തെക്കുറിച്ച് ഗാന്ധിജി ബോധവാനായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. ഹിന്ദു പത്രത്തിന് നൽകിയ കുറിപ്പിൽ ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു, മദ്രാസിലെ ആളുകൾ എന്നെ അത്ഭുതത്തോടെയാണ് കാണുന്നത്. ഇന്ത്യ തന്നെ എന്നെ ഒരു കെറുക്കനായി കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ സഹപ്രവർത്തകർ എന്നെ മാതൃകയാക്കിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇത് അവർക്ക് അനുകരിക്കാനുള്ളതല്ല, ഇത് ജനങ്ങളെ ആശ്വസിപ്പിക്കാനും എന്റെ ഉദ്ദേശം വ്യക്തമാക്കാനുമുള്ളതാണ്. ഞാൻ പാളത്താർ ഉടുക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിയും? ലക്ഷങ്ങൾ നഗ്നരായി നടക്കുമ്പോൾ എനിക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? 1 ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നതിൽ എന്താണ് തെറ്റ്? എന്റെ മാർഗം ശരിയാണ് എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിൽ എന്താണ് അപാകമുള്ളത്? ഒരു മാസത്തേക്ക് നിശ്ചയിച്ച ഈ വേഷം പക്ഷേ ഗാന്ധിജി ഉപേക്ഷിച്ചില്ല. ജീവിതാവസാനം വരെ ഗാന്ധിജി അർദ്ധനഗ്നനായി തുടർന്നു. തന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ച ഒരു സുഹൃത്തിന് മറുപടിയായി പിന്നീടൊരിക്കൽ ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും സ്ത്രീ പുരുഷന്മാർ എന്നെ സഹായിക്കുന്ന അന്നേ ഞാൻ ഈ വേഷം ഉപേക്ഷിക്കുകയുള്ളൂ. ഇന്ത്യയിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് എങ്ങനെയാണ് മുണ്ടും ഷർട്ടും ധരിക്കാൻ കഴിയുക? അവർക്ക് ആര് തലപ്പാവ് നൽകും? തന്റെ അർദ്ധനഗ്ന ശരീരത്തിന്റെ രാഷ്ട്രീയ മൂല്യം ഗാന്ധിജി തിരിച്ചറിഞ്ഞിരുന്നു. ബ്രിട്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി അർദ്ധനഗ്നനായി പങ്കെടുത്തു. ബക്കിങ്ഹാം കൊട്ടാരത്തിൽ രാജാവ് നടത്തിയ ചായ സൽക്കാരത്തിലും അതേ വേഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഒരു പുതപ്പ് കൊണ്ട് ദേഹം മറച്ചു എന്ന് മാത്രം. ഇതിൽ അസ്വസ്ഥനായിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചർച്ചിൽ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് പത്രമായ ഡെയിലി ഹെറാൾഡിന് ഗാന്ധിജി അഭിമുഖം നൽകി. അതിലിങ്ങനെ പറഞ്ഞു, എന്റെ വസ്ത്രത്തെ പത്രങ്ങൾ കോണകമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലർ എന്നെ കണ്ട് നാണിക്കുന്നു. ഞാനിവിടെ ഒരു പ്രത്യേക ദൗത്യവുമായാണ് വന്നിട്ടുള്ളത്. എന്റെ വസ്ത്രം എന്റെ ആദർശത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അത് ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. എന്നിൽ വളരെ വിശുദ്ധമായ ഒരു വിശ്വാസം അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ദൗത്യത്തിന്റെ പ്രതീകമാണ് എന്റെ വസ്ത്രം. എം സുരേഷ് ബാബു ഇങ്ങനെ എഴുതുന്നു, ശരീരത്തെയും വസ്ത്രത്തെയും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച ഏക ലോക നേതാവാണ് മഹാത്മാഗാന്ധി. ജനങ്ങളെ വസ്ത്രം ഉപേക്ഷിപ്പിച്ചും വസ്ത്രം ധരിപ്പിച്ചും സ്വയം നഗ്നനായും അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പോരാടി. ആ പോരാട്ടമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന ആശയത്തിന് രൂപവും ഭാവവും കൊടുത്തത്. ഗാന്ധിജിയുടെ അർദ്ധനഗ്നമായ ഉടൽ ഇന്നും ഒരു പ്രതീകമാണ്, ഇല്ലാത്തവരുടെയും നിരാലംബരുടെയും പ്രതീക്ഷയുടെ പ്രതീകം. ഇതവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. സമ്പന്ന രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ ഇന്ത്യ സന്ദർശിക്കാൻ എത്തുമ്പോൾ തുണിയുടുക്കാനില്ലാത്തവരെ മതിൽക്കെട്ടിനകത്താക്കി തുണി ഉടുക്കുന്നവരെ മാത്രം കാണിച്ച് തിളങ്ങുന്ന ഇന്ത്യ എന്ന് ഡംഭ് കാണിക്കുന്ന ഇന്നത്തെ കാലത്ത് ഗാന്ധിജി പ്രതീകം തന്നെയാണ് പ്രതീക്ഷയുടെ പ്രതീകം.